ഇതാ ഞാൻ വേഗം വരുന്നു എന്നരുളിയ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിജയപരാജയങ്ങൾ പരീക്ഷാർത്ഥികൾക്ക് മാത്രം ലഭ്യമാകുന്നതാണ്. തൻ്റെ ദൗത്യം ഭംഗിയായി നിർവഹിക്കുന്ന ഒരു വിദ്യാർത്ഥി പരീക്ഷയെപ്പറ്റിയോ ജയപരാജയങ്ങളെപ്പറ്റിയോ ഭയപ്പെടേണ്ട കാര്യമില്ല. പരാജയം സംഭവിച്ചാലും പിന്നീട് ലഭിക്കുന്ന അവസരം തക്ക സമയത്തിൽ ഉപയോഗിച്ചാൽ തോൽവിയിൽ നിന്ന് വിജയത്തിലെത്തുവാൻ കഴിയും. ഇതുപോലെയാണ് ആത്മീയ ജീവിതവും. ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും പരീക്ഷകൾ അത്യന്താപേക്ഷിതമാണ്. ആത്മീയ ജീവിതത്തിൽ തോൽവി സംഭവിച്ചാലും അടുത്ത നിമിഷം മടങ്ങി വന്നാൽ അവൻ ജയാളിയായിത്തീരും. ആത്മീയ ജീവിതത്തിലെ ജയാളികളെ കണ്ടെത്തുന്നതിനെപ്പറ്റി പുതിയ നിയമ പുസ്തകത്തിലെ പ്രവചന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്കൊന്ന് പഠിക്കാം. 7 സഭകൾക്കുള്ള ദൂതിൽ നിന്നും ഇന്നത്തെ സഭകൾക്കാവശ്യമുള്ള ചില സത്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലാം. വെളിപ്പാട് പുസ്തകം 2:1 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വെളിപ്പാട് പുസ്തകം 2:1 മുതൽ 7 വരെ, റെവലേഷൻ chapter 2 verse 1-7. ആരാണ് ജയാളിയെന്നും പ്രതിഫലം എന്തെന്നും നമുക്കൊന്ന് കണ്ടെത്താം. ഇവാലുവേഷൻ ഓഫ് ഗോഡ്, step 1, ദൈവിക മൂല്യനിർണയം. പുറംകണ്ണ് തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ, അകക്കണ്ണ് തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണം എന്ന് മലയാള ഭാഷയിൽ മനോഹരമായൊരു ചൊല്ലുണ്ട്. അതായത് ആശാൻ അഥവാ ഗുരു എന്ന വ്യക്തി അന്ധതയെ അകറ്റി ആന്തരിക കണ്ണ് തുറപ്പിക്കുന്നു എന്നാണ്. ഉത്തമനായ ഒരു ഗുരുവിൻ്റെ ശിഷ്യനാകുകയും ആ ഗുരു തന്നെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുകയും ചെയ്താൽ അതേറ്റവും പ്രയോജനപ്രദമാണ്. എന്തെല്ലാം പഠിച്ചു എന്നതിനേക്കാൾ ആരിൽ നിന്ന് പഠിച്ചു എന്നുള്ളതാണ് പ്രധാന കാര്യം. ആത്മീയ അന്ധത മാറ്റുന്ന ഒരു നല്ല ഗുരുവാണ് ക്രിസ്തു. വചനത്തോട് അടുക്കുന്നവർ ക്രിസ്തുവിനോട് അടുക്കുന്നതിനാലാണ് ജയാളികളാകുന്നത്. അതായത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1-2 ശ്രദ്ധിച്ചാൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് നമുക്ക് കാണാം. ഇപ്രകാരം വിജയികളാകുന്നവരെ, വചനത്തോടടുത്ത് ജീവിച്ച് ജയിക്കുന്നവരെ ലോകത്തോടടുപ്പിച്ച് തോൽവിയിലേക്ക് നടത്തുകയാണ് സാത്താൻ്റെ ജോലി. ആത്മീയ പരാജയം സംഭവിച്ചുവെന്ന് മനസ്സിലാക്കി പശ്ചാത്താപത്തോടെ മടങ്ങി വരുന്നവന് വിജയം ഉടനെ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഉദാഹരണമായി ക്രൂശിൽ വെച്ച് മാനസാന്തരപ്പെട്ട കള്ളനെ നോക്കാം. Luke 23:39-43 വാക്യങ്ങളിൽ 2 കള്ളന്മാരും ദുഷ്പ്രവൃത്തിക്കാരായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുവൻ വീണ്ടും ക്രിസ്തുവിനെ ദുഷിച്ചപ്പോൾ മറ്റേവൻ, നാം പാപം ചെയ്തിട്ടാണ് ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് സമ്മതിക്കുന്നു. ആ ചിന്തയാണ് യേശുവിന് ഇഷ്ടം. കാരണം തെറ്റ് ചെയ്താൽ സമ്മതിക്കുക. അവൻ പാപികളെ രക്ഷിപ്പാൻ വന്നതാണ്. ക്രൂശുമരണം ക്രിസ്തു സഹിച്ചതും അതിനുവേണ്ടിയാണ്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി അവൻ തൻ്റെ ജീവനെ നൽകിയവനാണ്. തന്നെ ഓർക്കണേ എന്ന് യാചന നടന്ന ആ മാത്രയിൽ തന്നെ ക്രിസ്തു ആ മനുഷ്യനോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിൽ ഇരിക്കും. ഇവാലുവേഷൻ അഥവാ മൂല്യനിർണയം ആത്മീയ ജീവിതത്തിലുമുണ്ട്. സഭകളെയും വ്യക്തികളെയും ആത്മീയ ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന മൂല്യനിർണയം നടത്തുന്നത് ഏക സത്യദൈവമായ ആ മഹദ്ഗുരുവാണ്. ഭൗമിക മൂല്യനിർണയത്തിൽ ഇന്നത്തെ കാലത്ത് അപാകതകൾ വർദ്ധിക്കുന്നതിനാൽ എല്ലാവരും ഭയാശങ്കയിലാണ്. പലപ്പോഴും പരീക്ഷ എഴുതുന്ന പേപ്പറുകൾ നഷ്ടപ്പെടും, കുഞ്ഞുങ്ങൾക്ക് അർഹിക്കുന്ന മാർക്ക് കിട്ടുകയില്ല, അങ്ങനെയുള്ളതൊക്കെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ട്. എന്നാൽ ആത്മീക മൂല്യനിർണയം നടത്തുന്ന നമ്മുടെ ഗുരു അന്നും ഇന്നും എന്നും വളരെ ഭംഗിയായി തൻ്റെ ജോലി നിർവഹിക്കുന്നവനാണ്. അവിടെ അപാകത ഉണ്ടാകുകയില്ല. അന്നത്തെ സഭയെ മാത്രം കരുതിയല്ല, ഇന്നത്തെ സഭയെയും പറ്റിയുള്ള ചിന്ത മൂലമാണ് ഇപ്രകാരം അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂല്യനിർണയത്തിന് ആദ്യമായി വിധേയപ്പെടുന്നത് എഫസോസ് സഭയാണ്. ആസ്യയുടെ ജ്യോതിസെന്ന് റോമൻ എഴുത്തുകാർ വിശേഷിപ്പിച്ച മനോഹരമായ പട്ടണമാണ് എഫസോസ്. അസന്മാർഗികത മറയില്ലാതെ വിളയാടിയിരുന്ന കാലത്താണ് സുവിശേഷം അവിടെ എത്തിച്ചേർന്നത്. മൂല്യനിർണയം ചെയ്യുന്ന ഗുരു തനിക്ക് വിധേയപ്പെടുന്നവരെ സുരക്ഷിതരായി കരുതുന്നവനും ശ്രദ്ധിക്കുന്നവനുമാണ്. എഫസോസ് സഭയുടെ മൂല്യനിർണയത്തിൻ്റെ മൂന്ന് പ്രധാന ഘടകങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത എന്നിവയാണത്. പ്രയത്നം എന്ന് പറയുമ്പോൾ കർത്താവിന് വേണ്ടിയുള്ള കഠിനാധ്വാനമെന്നും സഹിഷ്ണുത എന്നതിന് എല്ലാം സഹിക്കുക എന്നല്ല, എല്ലാം സന്തോഷത്തോടെ സഹിക്കുക എന്നുമാണ് അർത്ഥം. പ്രയത്നിക്കുവാൻ മനസ്സുള്ളവർക്കെ വിജയത്തിനായി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. പ്രവൃത്തി ഫലപ്രദമാക്കുവാൻ പ്രയത്നവും അതോടൊപ്പം സഹിഷ്ണുതയും ആവശ്യമാണ്. ഈ മൂന്ന് ഗുണങ്ങൾ സുവിശേഷവുമായി കടന്നു എന്നവരിലും സുവിശേഷം സ്വീകരിച്ചവരിലും ഗുരു കണ്ടെത്തിയതാണ് എഫസോസ് സഭയെ ജയാളികളാക്കുവാൻ സഹായിച്ചത്. തുടർന്ന് കൊള്ളരുതാത്ത പ്രവൃത്തികൾ ചെയ്തവരെ സഹിച്ചതും കള്ള അപ്പോസ്തലന്മാരെ തിരിച്ചറിഞ്ഞ് അവരുടെ തന്ത്രങ്ങളിൽ വീഴാഞ്ഞതും ജയാളികളാകുവാൻ അവരെ സഹായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 19:8-9 വാക്യങ്ങളിൽ ദൈവവചനം കേട്ട ചിലർ അനുസരിക്കാതെ പുരുഷാരത്തിൻ്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചു, എന്നിട്ടും അവർ സഹിച്ചു നിന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ എഫസോസിൽ കൊള്ളരുതാത്തവരെ സഹിച്ചപ്പോൾ അഥവാ എല്ലാ പ്രശ്നങ്ങളെയും സന്തോഷത്തോടെ അതിജീവിച്ചപ്പോൾ അത് കണ്ട ദൈവം അദ്ദേഹത്തെ ജയാളിയാക്കി മാറ്റി. അപ്പോസ്തല പ്രവൃത്തി 19:11-12 വാക്യങ്ങളിൽ പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കിയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റുമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു എന്ന് കാണാം. തനിക്ക് വേണ്ടി സഹിക്കുന്നവരെ ഒരിക്കലും കാണാതെ പോകുന്നവനല്ല ദൈവം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനെ കൊണ്ട് വീര്യപ്രവൃത്തികൾ ചെയ്യിച്ചത്. അപ്രകാരം വീര്യപ്രവൃത്തികൾ, അതോ എങ്ങനെയുള്ള വീര്യപ്രവൃത്തികളെന്ന് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അസാധാരണമായ, സാധാരണഗതിയിലുള്ള വീര്യപ്രവൃത്തികളല്ല, അസാധാരണമായ വീര്യപ്രവൃത്തികളാണ് ദൈവം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചത്. വ്യാജ ഉപദേശവുമായി വരുന്ന കപട വേലക്കാരെ സൂക്ഷിച്ചൊഴിയുന്നതും ജയാളിയാകുവാൻ സഹായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 7:15-16 വാക്യങ്ങളിൽ കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കാൻ നമുക്ക് നിർദ്ദേശം തരുന്നുണ്ട്. ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുവാൻ നിർദ്ദേശം തരുന്നുണ്ട്. കള്ളപ്രവാചകന്മാർ നിങ്ങളുടെ ഇടയിൽ കടന്നു വരുമെന്നുള്ള മുന്നറിയിപ്പ് വചനം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് നമ്മുടെ ഇടയിൽ കയറി വരുന്ന കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുവാനുള്ള ചുമതല ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന കാര്യം നാം മറക്കരുത്. കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. നിക്കലോവിയറുടെ ഉപദേശം പോലെയുള്ള ഉപദേശമാണ് പ്രത്യേകം സൂക്ഷിക്കേണ്ടുന്നത്. 1 യോഹന്നാൻ 4:1-3 ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന് യോഹന്നാൻ 4:1 മുതൽ 3 വരെ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഈ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധയോടെ വായിക്കുക. ഒരു യഥാർത്ഥ ദൈവ പൈതൽ ഇവയൊന്നും ദൈവവുമായുള്ള സ്നേഹബന്ധത്തെ തകർക്കാതെ, ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുന്നു. പൗലോസിന് ദൈവം നൽകിയ വിജയം അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് പ്രത്യേകം കാണാവുന്നതാണ്. പൗലോസിനെ വിഷമിപ്പിച്ചവരുടെ അടുക്കൽ ദൈവം അവനെ മാനിച്ചു. അവനെ പരിഹസിച്ചവർ പിന്നീട് അവൻ്റെ അടുക്കൽ മടങ്ങി വരികയും ദൈവം വലിയവനെന്ന് സമ്മതിച്ചുകൊണ്ട് ഇത്രയും നാളും ക്ഷുദ്രപ്രയോഗം ചെയ്ത പുസ്തകങ്ങളെല്ലാം ചുട്ടുകരിക്കുകയും ചെയ്തു. ദേശം ജീവനുള്ള ദൈവത്തെ ഭയപ്പെടുവാൻ ഇത് കാരണമായി. ദൈവം ജയാളിയായി കരുതിയവരെ തോൽപ്പിക്കുക എന്ന സാത്താന്റെ തന്ത്രമാണ്. അവൻ തോൽപ്പിക്കാൻ പുറപ്പെടുകയും ചെയ്യും. എന്നാൽ ആരെങ്കിലും അതിൽ വീണിട്ടുണ്ടെങ്കിൽ മടങ്ങി വന്നാൽ എത്ര കഠിനമായ തോൽവിയായാലും ഞാൻ നിനക്ക് ജയിക്കാൻ കഴിയും എന്ന വചനം വ്യക്തമാക്കുന്നു. അതിനുദാഹരണമാണ് മുടിയനായ പുത്രൻ. ലൂക്കോസിന്റെ സുവിശേഷം 15:11-31 വാക്യങ്ങളിലെ സംഭവമുണ്ട്. അപ്പൻ്റെ കയ്യിൽ നിന്ന് സകലവും വാങ്ങിച്ചോണ്ട് പോയവൻ, എന്നാൽ അവൻ മടങ്ങി വന്നപ്പോൾ അവനെ അപ്പൻ സ്വീകരിച്ചു. മടങ്ങി വരാൻ കാരണമെന്ത്? അവൻ അവൻ്റെ ഭവനത്തെക്കുറിച്ച് ചിന്തിച്ചു, അപ്പനെക്കുറിച്ച് ചിന്തിച്ചു. പ്രിയമുള്ളവരെ, നിക്കലോവിയ ഉപദേശം പോലെ മലിനമായ ഉപദേശങ്ങളുമായി കള്ളപ്രവാചകന്മാർ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ, ലോകത്തിൻ്റെ സന്തോഷം തരുന്ന ഉപദേശങ്ങളെ സ്വീകരിച്ച് പുറപ്പെട്ട് അറിയാതെ നിങ്ങൾ വീണുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പുറപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആ സ്ഥാനത്ത് നിന്ന് ഒന്ന് എഴുന്നേൽക്കുക, സ്വർഗീയ അപ്പനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക, അപ്പൻ്റെ വാസസ്ഥലത്തെക്കുറിച്ചൊന്ന് ഓർക്കുക. നിങ്ങൾ മടങ്ങി വന്നാൽ നിശ്ചയമായും നിങ്ങൾ ജയാളികളായി മാറും. മൂല്യനിർണയത്തിൽ ജയാളികളാകുന്നവർക്ക് ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലമാണ് സമ്മാനമായി നൽകുന്നത്. ഉൽപ്പത്തിയിൽ നഷ്ടമായത് ഉൽപ്പത്തി പുസ്തകം 2:7-9 വാക്യങ്ങളിൽ നമുക്ക് കാണാം എങ്ങനെയാണ് ആ ഫലം നഷ്ടമാക്കിയതെന്ന്. എന്നാൽ വീട് ലഭിക്കുവാൻ ദൈവം ഒരവസരം തരുന്നു. ജയാളികളാകുന്നവർ അത് നിലനിർത്തുവാനായി ശ്രമിക്കുക, അല്ലെങ്കിൽ എഫസോ സഭയെപ്പോലെ തോറ്റ് ചണ്ടിക്കൂമ്പാരമായി മാറും എന്ന് മറക്കരുത്. പ്രിയരെ, യേശുക്രിസ്തു ആകുന്ന ജീവവൃക്ഷത്തിൻ്റെ ഫലം പ്രാപ്യമാക്കുവാൻ കഴിയുന്നവരായി അനേകരെ യോഗ്യരാക്കി തീർക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പുറപ്പെടുക, ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കുക. അവൻ നിങ്ങളെ അളവ് കൂടാതെ അനുഗ്രഹിക്കും. നിങ്ങളതിന് തയ്യാറാണോ? എങ്കിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അടിയങ്ങളുടെ മേൽ തിരുമുഖം പ്രകാശിച്ച് അങ്ങയുടെ ദയയാൽ ഞങ്ങളെ രക്ഷിക്കുന്ന പിതാവേ, അങ്ങയുടെ കരുതലിൽ ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ഏത് പ്രതികൂലത്തിൽ സഹിഷ്ണുതയോടെ ദൈവസ്നേഹത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിന്നാൽ പ്രവർത്തിപ്പാൻ വചനത്താൽ ഞങ്ങൾക്ക് ധൈര്യം തരുന്ന, ശക്തിപ്പെടുത്തുന്ന അവിടുത്തെ സ്നേഹത്തിനായി നന്ദി. വിശ്വസ്തരായി പ്രവൃത്തിയും പ്രയത്നവും ചെയ്ത് ജയാളികൾക്ക് അങ്ങ് നൽകുന്ന സമ്മാനം കൈവശമാക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഇത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ശാന്തമ്മ വർഗീസ്. താങ്ക് യു ഓൾ.